നമസ്കാരം. ശ്രീ സദാനന്ദൻ നമ്പ്യാർ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മനുഷ്യന് വനസമ്പത്ത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ വനം സംരക്ഷിക്കാനും കഴിയുമെന്ന് ഈ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗത്തിൽ കഴിഞ്ഞയാഴ്ച താങ്കൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് എന്ന കാര്യം ഒന്നുകൂടി വിശദീകരിക്കാമോ? വനസമ്പത്ത് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ വനം കാര്യക്ഷമമായി സംരക്ഷിക്കുകയും ചെയ്യുന്നത്.
There are several things. One most important point I have advocated for many years is in order to grow, for if we can grow forest, we can create a new forest which are specially targeted to certain community values. For example, we can grow forest only for wood production, so we can produce good quality wood for pulp and paper, for furniture making and so on. So my view is that if you took the whole landscape or a state, we can devote parts of the forest for pure conservation, as just as Silent Valley in Kerala, purely for conservation, ecological conservation. We can also grow, even in Kerala, plantation forest, man-made forest, for growing the increasing wood requirement of Kerala. For example, about 70% of the wood ever used in Kerala comes from the old family Tharavadu land. You drive through Kerala, that's gone. Most of the Kerala suburbs are totally treeless. We have completely built concrete, huge, massive houses all along. So you can see that if you drive to Kerala, you can see it is just a continuous concrete, monstrous, huge houses built much more than a small family ever require. And to do that, we have decimated our landscape. Our trees are gone. We have just coconut and concrete. So I'm just saying, if Kerala want to use this, Kerala can grow some wood in specialized high technology forests. And this is possible in many countries. And this is what Brazil is doing. Brazil has got 4 million hectares of eucalyptus planted forest, which is providing about 5% of the gross domestic product.
തീർച്ചയായും. എന്തായാലും താങ്കൾ കേരളത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് താങ്കളുടെ ഒരു പ്രൊഫൈൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലെ പല ഈ പരിസ്ഥിതി വിഷയങ്ങളുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. 1999 കേരളത്തിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതുക തന്നെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ചയായ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും കേരളത്തിലെ ചില ശാസ്ത്രജ്ഞർ താങ്കളുടെ ഉപദേശം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്കൾ ഈ പറഞ്ഞ മനുഷ്യന് കാട് ഉപയോഗിക്കാം എന്ന ഒരു ഒരു വാദം കേരളത്തിലെ പോലെ ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു നാട്ടിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും? കേരളത്തിലെ ഒരു കാടുകളുടെ അവസ്ഥ എന്താണ്?
Well, Kerala still has, I remember, forget the exact number, a meaningful amount of forest. But let me go back to the Madhav Gadgil report. I don't want to comment on the report itself. It's a very important issue. That's about the Western Ghats. Western Ghats exist in Kerala, Tamil Nadu and Karnataka. The ecology, the forest, the monkeys and the elephant, they don't observe political and linguistic boundary, do they? They don't really know it's a Marxist government or a Congress government. They wander around. So what's important is to look at the Kerala's Western Ghat environment, which is Kerala, Tamil Nadu and Karnataka together, look at the holistic pattern and how we can collectively manage that ecosystem to create multiple values. So if we created that, it may be possible to grow wood, the commercial wood for building and pulp in Andhra Pradesh or Tamil Nadu, I do not know. So that means we look at this thing beyond the state boundaries. Look at it as a large regional issue, like sharing the water between the rivers. So far too much policies are made on political boundaries. But the human problems of climate change, the forest, the fisheries, or the ocean are not determined by political boundaries. So the Madhav Gadgil's report, which I have studied carefully, I mean, like any report of that kind, this always creates arguments on either side, and that's perfectly valid. But the approach that we look at the whole thing holistically, whole values, including people, is a good approach. And we must add on the top of that another layer, that is, we temporarily transcend out of political state boundaries, look at the ecosystem boundaries.
ഞാൻ അതിൽ തന്നെ ഒരു കാര്യം ചെയ്തു, താങ്കൾ ഈ പറഞ്ഞത് കൊണ്ട് തന്നെ മതഗൾഗിൾ കമ്മിറ്റി നല്ലൊരു അപ്രോച്ച് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ, പക്ഷെ അവിടുത്തെ ഒരു പ്രധാനമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു പ്രശ്നം, ആ വെസ്റ്റേൺ ഗാർഡ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ പറയുന്നത് അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പോലും കഴിയില്ല, അവിടെ നിന്ന് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഇത്രയും കാലം ജീവിച്ചു വന്ന രീതിയിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ ഒരു ആശങ്ക. ആ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് കരുതുന്നുണ്ടോ?
എനിക്ക് അത്ര നമ്മുടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പരിചയമില്ല. ഞാൻ ഒരു കുറച്ച് ഒരു അബൌട്ട് 10 years ago ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഗതി നോക്കുന്നത് കേരളത്തിന്റെ ഭാഗത്തിൽ മാത്രം, ജസ്റ്റ് ഓസ്ട്രേലിയൻ പ്രോജക്ട്, സ്മോൾ പ്രോജക്ട്, ആൻഡ് ദാറ്റ് വാസ് ഓൾറെഡി ക്ലിയർ ടു മീ. നൗ ഹിയർ ദ ടെക്നോളജി ക്യാൻ ഹെൽപ്. ഫോർ എക്സാമ്പിൾ, വിത്ത് ഗുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വി ക്യാൻ പ്രൊഡ്യൂസ് മോർ ഫുഡ് ആൻഡ് മോർ വാല്യൂസ് out of less land. So one way possible, I agree, and I can see the concern. They feel threatened. They can't grow their little bit food or what tapioca they grow there. And I can understand that. But these are the sort of things that we have to sit and work together and use partly science and technology. And sometimes it's fear. It is possible to accommodate. There are wonderful projects and programs in some countries. Like in Java, if you went to parts of Java, you can see the rice production and very high value timber like a teak or mahogany, even rosewood, all together in the same landscape by the same farmer. And they keep the tree for the daughter's marriage because that takes a long time. So they plant trees as soon as the girl is born. So that when she's 25, this tree is ready to be harvested. So trees can be used as a green bank. What Kerala lost is that capacity to look at trees as a green bank. So there may be, and I can't be sure, opportunities to integrate those values. And of course, the community fear must be addressed. And maybe some places we need to really be careful about it. I cannot go into the details. But the point is to find a balanced accommodation in that space.
നമ്മൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം 2013 ചരിത്രത്തിൽ ഏറ്റവും അധികം ചൂടുള്ള ദിവസങ്ങൾ ഉണ്ടായത് എന്ന ഒരു റിപ്പോർട്ട് അടുത്ത ദിവസങ്ങൾ വന്നിരുന്നു. ഈ മേഖലയിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രമുഖരായ ശാസ്ത്രജ്ഞരിൽ ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്? ഈ ചൂട് കൂടാനാണോ സാധ്യത?
As a scientist, yes. The scientist, I am sure, or I am as high probability, not sure, nothing is sure, high probability that the world of the next decade overall be warmer than the world we are living today. That's a very high likely probability. It cannot be absolutely certain because you cannot prove, did you, the future, can you? But the probability, all the science we know together, I am convinced it will be a warmer world in which my grandchildren will grow. And so the question to me is not to keep on arguing about it. It's about asking the moral question. Do I, as a grandfather, have a responsibility to do the best I can today to minimize that possibility? Right? That's the position now I take. That's what I now talk in public meetings. So I urge all of us to do the best we can to minimize it. But very importantly, Diju, for your listeners, almost anything that we need to do today to minimize the potential risk of climate change are very good things anyway. Right? Who can argue we should not reduce emission? Who can argue we should not clog up our road with millions of cars floating? You go to Mumbai or Delhi or even Cochin and you tell me, can we really have more and more motor cars on our road? Or should we go to better public transport? So many things. can we clearly, we can't continue to use water the way we do. Impossible. Because in India, in large part of India, water level is absolutely declining. No doubt about that. Kerala is now have huge drought facing. Go there in March, April, you will see. So the broad impact of climate change is clear to me. And yes, I do believe all of us should act personally and collectively.
വളരെയധികം നന്ദി ശ്രീ സദാനന്ദ നമ്പ്യാർ SBS മലയാളം റേഡിയോയുടെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.